മൂന്നാം ദിവസത്തെ ബൈബിൾ ക്ലാസിന്റെ തുടർച്ച ഈ ക്ലാസ്സിലും കേൾക്കാവുന്നതാണ്.
അധ്യായത്തിൽ രസകരമായ ഒരു സംഭവം കാണാൻ കഴിയും.
പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ പാഫോസ് എന്ന ദ്വീപിലെത്തി.
പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ പാഫോസ് എന്ന ദ്വീപിൽ എത്തി.
ആ ദ്വീപിന്റെ ദേശാധിപതി സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതിയായിരുന്നു.
ആ ദ്വീപിന്റെ ദേശാധിപതി സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു.
ദൈവത്തിന് ഈ സെർഗിയോസ് പൗലോസിനോട് കൂടെ മറ്റൊരു വിദ്വാൻ കൂടെ പറ്റിച്ചേർന്നിട്ടുണ്ട്.
ഈ സെർഗിയോസ് പൗലോസിനോട് കൂടെ വേറൊരു വിദ്വാൻ കൂടെ പറ്റിച്ചേർന്നിട്ടുണ്ട്.
നേരത്താണെന്നറിയാം.
പേരെന്താണ്?
വേറൊരു പേരുകൂടെ ഉണ്ട്, എലിമ.
വേറൊരു പേരുണ്ട്, എലിമ.
തട്ടിപ്പുകാർക്ക് ഒന്നിലധികം പേരുണ്ട് കേട്ടോ. തട്ടിപ്പുകാർക്ക് ഒന്നിലധികം പേര്,
തട്ടിപ്പുകാർക്ക് ഒന്നിലധികം പേരുണ്ട്.
ബോംബെയിലൊരു പേരിൽ അറിയപ്പെടും, ഡൽഹിയിൽ വേറൊരു പേരിൽ അറിയും.
ബോംബെയിൽ ഒരു പേരിൽ അറിയപ്പെടും, ഡൽഹിയിൽ വേറൊരു പേരിൽ
അറിയപ്പെടും. ഒന്നാമത്തെ തട്ടിപ്പുകാരനാണ് ഈ എലിമ.
അതുപോലെ ഒരു ഒന്നാമത്തെ തട്ടിപ്പുകാരനാണ് ഈ എലിമ.
എന്നാൽ ഈ ദേശാധിപതി ഒരു പരമാർത്ഥിയാണ്. പുള്ളിക്കാരൻ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ തട്ടിപ്പുകാരന്റെ കയ്യിലാണ്.
പുള്ളിക്കാരൻ ചെന്ന് അകപ്പെട്ടത് ഈ തട്ടിപ്പുകാരന്റെ കയ്യിലാണ്.
ഇന്ന് അനേക പരമാർത്ഥികളായ ആത്മാക്കൾ ഇതുപോലെയുള്ള ബെറിയേറ്റുമാരുടെ കയ്യിൽ കിടക്കുകയാണ്.
ഇതുപോലെ ഇന്ന് അനേക പരമാർത്ഥികളായ ആത്മാക്കൾ ഇതുപോലെ ബെറിയേറ്റിന്റെ കയ്യിൽ കിടക്കുക.
ബെറിയേറ്റുമാർ ഒത്തിരി ഉണ്ട്,
ഒത്തിരി ഉണ്ട്.
ബെറിയേറ്റ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
ഈ പദത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ?
യേശുവിന്റെ മകൻ എന്നാണ്.
യേശുവിന്റെ മകൻ എന്നാണ്.
ബെർ എന്ന് പറഞ്ഞാൽ മകൻ എന്നർത്ഥം.
ബെർ എന്ന് പറഞ്ഞാൽ മകൻ എന്നർത്ഥം.
പത്രോസിനെ ഒരു വിളി വിളിക്കുന്നല്ലോ ബെറിയോനായ സീമോനെ.
പത്രോസിന് ഒരു വിളി വിളിക്കുന്നല്ലോ ബെറിയോനായ സീമോനെ
എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ സീമോനെ എന്നർത്ഥം.
എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ സീമോനെ എന്നാണ്.
എന്റെ പേര് ബെറിയേശു എന്നാണ്.
ഇവന്റെ പേര് ബെറിയേശു.
ഞാനും യേശുവിന്റെ മകൻ.
ഞാനും യേശുവിന്റെ മകൻ.
ഒന്നാന്തരം തട്ടിപ്പുകാരനാണ്. ഒന്നാന്തരം തട്ടിപ്പുകാരൻ.
ഒന്നാന്തരം തട്ടിപ്പുകാരനാണ്.
ദൈവത്തിന്
ദൈവത്തിന് സ്വാത്രം.
ഈ ദേശാധിപതിയുടെ അടുക്കൽ പറ്റിക്കൂടിയിരിക്കുക.
ഈ ദേശാധിപതിയുടെ അടുക്കൽ പറ്റിക്കൂടിയിരിക്കുക.
അങ്ങനെ ഇരിക്കുകയാണ് പൗലോസോട് പറഞ്ഞത്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസോട് പറയുന്നത്.
പൗലോസ് സുവിശേഷം ദേശാധിപതിയോട് പറയുന്നു.
പൗലോസ് സുവിശേഷം ദേശാധിപതിയോട് പറയുക.
ബെറിയേറ്റുമാരുടെ ജോലി എന്താണെന്ന് അറിയാം?
ഈ ബെറിയേറ്റുവിന്റെ ജോലി എന്താണെന്ന് അറിയുമോ?
ദൈവത്തിന്
സ്വാത്രം.
ദേശാധിപതിയുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്നു.
ദേശാധിപതിയുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്നു.
പൗലോസ് സുവിശേഷം പറയുകയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക.
പൗലോസ് സുവിശേഷം പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക.
പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക.
പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക.
എന്നാലേ രക്ഷയുള്ളൂ.
എന്നാലേ രക്ഷയുള്ളൂ.
അടുത്തുകൂടിയിരിക്കുന്ന ബെറിയേറ്റ് പറയുമോ? വേണ്ട വേണ്ട.
അടുത്തുകൂടിയിരിക്കുന്ന ബെറിയേറ്റ് പറയുകയാണ്. വേണ്ട.
മാനസാന്തരപ്പെടാം.
മാനസാന്തരപ്പെടാം.
ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ലെന്ന്.
അതൊന്നും ഈ ഭൂമിയിൽ നടക്കില്ലെന്ന്.
ദൈവത്തിന്
സ്നാനപ്പെടണം. പറയുകയാണ്. സ്നാനപ്പെടണം.
വിശ്വാസ സ്നാനം മുങ്ങി പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വീകരിക്കണം.
വിശ്വാസ സ്നാനം മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിക്കും.
അടുത്തുകൂടിയിരിക്കുന്ന പൗരോ ബെറിയേറ്റ് പറയുന്നത്, ഓ വേണ്ടെന്നേ, ഞാൻ കൊണ്ടുപോകുന്നു.
അടുത്തുകൂടിയിരിക്കുന്ന ബെറിയേറ്റ് പറയുകയാണ്, നിങ്ങളത് വേണ്ട, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയുക. മുങ്ങാവ് തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നേ.
പരമാർത്ഥികൾ അകപ്പെട്ട് കിടക്കുകയാണ് ബെറിയേറ്റുമാരുടെ കയ്യിൽ.
പരമാർത്ഥികൾ ബെറിയേറ്റുമാരുടെ കയ്യിൽ അകപ്പെട്ട് കിടക്കുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
പൗലോസ് സുവിശേഷം പറയുമ്പോൾ ബെറിയേറ്റുമാർ വിശ്വാസത്തെ മറിച്ചു കളയും.
പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ ബെറിയേറ്റുമാർ വിശ്വാസത്തെ മറിച്ചു കളയും.
ഉടനെ പൗലോസ് ആത്മാവിൽ നിറഞ്ഞു.
ഉടനെ പൗലോസ് ആത്മാവിൽ നിറഞ്ഞു.
അവരെ വിളിക്കുന്ന വാക്ക്,
അവനെ വിളിക്കുന്ന വാക്ക്, സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ പതിമൂന്നിന്റെ ഒന്നിൽ വായിക്കുന്നു. അതിന് ഏഴ് തലയുണ്ട്,
പത്ത് കൊമ്പുണ്ട്.
പത്ത് കൊമ്പുണ്ട്. ദൈവത്തിന്
കൊമ്പുകളിൽ പത്ത് രാജമുടി.
കൊമ്പുകളിൽ പത്ത് രാജമുടി. ദൈവത്തിന് സ്തോത്രം.
ഇതേതാണ് ഈ മൃഗം?
ഏതാണ് ഈ മൃഗം?
ഈ മൃഗമാരാണ്?
ഈ മൃഗമാരാണ്?
ഇത് അധികം താമസിയാതെ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ക്രൂരനായ ഒരു രാജാവാണ്.
ഈ മൃഗം അധികം താമസിയാതെ ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ക്രൂരനായ ഒരു നേതാവാണ്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
പത്ത് കൊമ്പത്താണ്, ഏഴ് തലയെന്താണ്, കാലെന്താണ്, ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ചോദ്യമായി വരും.
ഇതിന്റെ ഈ പത്ത് കൊമ്പെന്താണ്, ഏഴ് തലയെന്താണ്, ഈ കാലെന്താണെന്നൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ചോദ്യമായി.
സിംഹത്തിന്റെ തല,
സിംഹത്തിന്റെ തല,
പുള്ളിപ്പുലിയുടെ ഉടൽ,
പുള്ളിപ്പുലിയുടെ ഉടൽ,
കരടിയുടെ തോല്,
കരടിയുടെ കാല്,
പത്ത് കൊമ്പ്,
പത്ത് കൊമ്പ്,
ഇതൊക്കെ എന്താ,
ഇതെല്ലാം എന്താണ്?
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഇതിനെല്ലാം ആത്മീയമായ അർത്ഥങ്ങളും,
ഇതിനെല്ലാം ആത്മീയമായ അർത്ഥങ്ങളുണ്ട്.
ഈ മൃഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ചിന്ത ദാനിയൽ പ്രവചനത്തിലേക്ക് പോകുന്നു.
ഈ മൃഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ചിന്ത ദാനിയൽ പ്രവചനത്തിലേക്ക് പോവുകയാണ്.
ആരാണെന്ന് പഠിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം ഏഴാം അധ്യായം പഠിക്കണം.
ഈ മൃഗം ആരെന്ന് പഠിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം ഏഴാം അധ്യായം പഠിക്കുക.
ദാനിയേൽ
പ്രവചനം ഏഴാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ഏഴാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. പ്രവാചകൻ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു, താനൊരു ദർശനം കാണുകയാണ്.
സമുദ്രത്തിന്റെ നേരെ അടിക്കുന്നതായി കാണും.
നാല് കാറ്റ് സമുദ്രത്തിന്റെ നേരെ അടിക്കുന്നതായി കണ്ടു.
തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വരും.
തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വരുന്നു.
സമുദ്രത്തിൽ നിന്ന്
ഈ മൃഗം കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്.
ഏഴാം അധ്യായത്തിലെ നാല് മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരും.
ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിലെ മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു.
പതിമൂന്നാം അധ്യായത്തിൽ ഈ മൃഗവും സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്.
വെളിപ്പാട് പുസ്തകം പതിമൂന്നിൽ നിന്ന് വായിക്കുന്ന മൃഗവും സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടും ഒരിടത്തു നിന്നാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം.
നാല് കാറ്റ് സമുദ്രത്തിന് നേരെ അടിക്കണം.
നാല് കാറ്റ് സമുദ്രത്തിന് നേരെ അടിക്കണം.
ചോദിക്കും, സമുദ്രം ഏതാണ്? ശാന്തസമുദ്രമാണോ എന്ന്.
അപ്പോൾ ചോദിക്കും, ഈ സമുദ്രം ഏതാണ്? ശാന്തസമുദ്രമാണോ?
ശാന്തസമുദ്രത്തെ കുറിച്ചല്ല ഈ പറയുന്നത്.
ശാന്തസമുദ്രത്തെ കുറിച്ചല്ല ഈ പറയുന്നത്.
സമുദായ കടയിൽ വെളിപ്പാട് 17:15 വായിക്കും.
വെളിപ്പാട് പുസ്തകം 17:15 വായിക്കുന്നു.
നാല് കാറ്റുകൾ നാല് മഹായുദ്ധങ്ങളെ കാണിക്കുകയാണ്.
നാല് കാറ്റുകൾ നാല് മഹായുദ്ധങ്ങളെ കാണിക്കുന്നു.
നാല് മഹായുദ്ധങ്ങൾ ഉണ്ടായി. അതിന്റെ പരിണിത ഫലമായിട്ട് നാല് സാമ്രാജ്യങ്ങൾ ഉടലെടുത്തു.
നാല് മഹായുദ്ധങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പരിണിത ഫലമായിട്ട് നാല് മഹാ സാമ്രാജ്യങ്ങൾ ഉടലെടുക്കുന്നു. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സാദൃശ്യം. അതിന് കഴുകിന്റെ ചിറകുണ്ട്. ദൈവത്തിന്
സ്വാഗതം.
ദാനിയേൽ പ്രവചനം ഏഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ കാണുന്നു. എല്ലാ വാക്യങ്ങളും വായിപ്പാൻ സമയമില്ല. രണ്ടാമതായി കരടിക്ക് സദൃശ്യമായൊരു മൃഗം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ 7:5 വായിക്കുന്നു. മൂന്നാമതായി പുള്ളിക്ക് സദൃശ്യമായ മൃഗം.
നാല്
തലയും നാല് ചിറകുമുണ്ട്. നാലാമതായി ഘോരവും ഭയങ്കരവുമായ മൃഗം. അതിന് 10 കൊമ്പുണ്ട്. ഇടയിൽ നിന്ന് വേറൊരു കൊമ്പ് മുളച്ചു വരുന്നു. പതിനൊന്നാമതായൊരു കൊമ്പ്. 10 കൊമ്പിനേക്കാൾ വണ്ണമുണ്ട്. മനുഷ്യനെ പോലെ വായും കണ്ണുമുള്ള കൊമ്പ്.
ഇതൊക്കെ
എന്തോ എന്റെ ഇതെന്താ?
നാല്
മഹാമൃഗങ്ങളും നാല് സാമ്രാജ്യങ്ങളാണ്. ദാനിയേൽ പ്രവചനം 7:17 വാക്യം വായിച്ചാൽ മതി.
വെളിപ്പെടുവാനിരിക്കുന്ന
നാല് മഹാമൃഗങ്ങൾ വെളിപ്പെടുവാൻ പോകുന്ന നാല് സാമ്രാജ്യങ്ങളാണ്. ഇനി ഓരോന്നോരോന്നായി പഠിക്കാം. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സാദൃശ്യം.
നാല് സാമ്രാജ്യങ്ങളെ
ഈ നാല് മൃഗങ്ങളെ നെബുക്കദ്നേസർ രാജാവ് വേറൊരു നിലയിൽ കാണുകയാണ്. ദാനിയേൽ പ്രവചനം 2 പഠിക്കുന്നു. നെബുക്കദ്നേസർ രാജാവ് ഒരു വലിയ ബിംബത്തെ കാണുന്നു. അതിലൂടെ വരച്ചിട്ടുണ്ട്. അതിന് 5 ഭാഗങ്ങളുണ്ട്. കാലാകാന്തം, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറുവരെയും താമരം കൊണ്ട്, കാൽ ഇരുമ്പ് കൊണ്ടുള്ളത്, കാൽ പാദം പകുതി ഇരുമ്പും പകുതി കളിമണ്ണും. അഞ്ച് ഭാഗങ്ങളുള്ളതായ വലിയ ബിംബം. ഇത് 5 രാജ്യത്വങ്ങളാണ്. ദാനിയൽ പ്രവചനം 2 വായിക്കുക. ഈ ബിംബത്തിന്റെ നാല് ഭാഗങ്ങളും നാല് മഹാമൃഗങ്ങളും ഒന്നു തന്നെയാണ്. ഒന്നാമത്തത് സിംഹത്തിന് സാദൃശ്യം. അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഇന്നത്തെ ഇറാഖ്. ദൈവത്തിന് സ്തോത്രം. ഇറാഖിന്റെ ദേശീയ മൃഗമത്രേ സിംഹം. ദൈവത്തിന് സ്തോത്രം. ഇറാഖ്
വിദേശികൾക്കായിട്ട് ഒരു ഗൈഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിംഹത്തിന്റെ തല എവിടെ കാണും?
അതിനകത്ത് നോക്കിയാൽ സിംഹത്തിന്റെ തല കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇറാഖിന്റെ ദേശീയ ഭക്ഷ്യ അത്ര കഴുകൻ. സിംഹത്തിന്റെ തല കഴുകന്റെ ചിറക്. പഴയ ബാബിലോൺ സാമ്രാജ്യം. ദൈവത്തിന്
സ്തോത്രം.
ഇത് BC 606 ബലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. സർവലോകത്തിന്റെയും മഹത്വം ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാർക്ക് നൽകി. ബാബിലോണിലെ ഒന്നാമത്തെ രാജാവായിരുന്നു നെബുക്കദ്നേസർ. രാജ്യത്വവും ആധിപത്യം ഒക്കെ ലഭിച്ചപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വന്ന് കിളർന്നു. ദൈവത്തിന്
സ്തോത്രം.
ഈ സിംഹത്തിന്റെ ചിറക് കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോകുന്നു. അതിനുശേഷമായിട്ട് ഇതിനെ നിവരെ നിർത്തുന്നു. മനുഷ്യ ഹൃദയം കൊടുക്കുന്നു. എന്താണ് അർത്ഥം?
രാജാവിനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു നിഗളം.
നെബുക്കദ്നേസർ രാജാവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിഗളം.
മഹദിയ ബാബിലോൺ
താൻ ഉണ്ടാക്കിയ ബാബിലോൺ നഗരം. ദൈവത്തിന് സ്തോത്രം.
ആ ബാബിലോൺ നഗരത്തിന്റെ മതിലിൽ കൂടെ താൻ ഇങ്ങനെ ഉലാത്തുന്നു.
ആ ബാബിലോൺ നഗരത്തിന്റെ മതിലിൽ കൂടെ താൻ ഇങ്ങനെ ഉലാത്തുന്നു.
ബാബിലോൺ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നഗരം.
ബാബിലോൺ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നഗരം.
ബാബിലോണിനെ കുറിച്ച് വിവരിക്കാൻ വളരെയധികം ഉണ്ട്.
ബാബിലോണിനെ വിവരിച്ചാൽ വളരെയുണ്ട്.
താൻ തന്റെ പണം കൊണ്ട് പടുത്തുയർത്തിയതാണ്.
താൻ തന്റെ പണം കൊണ്ട് പടുത്തുയർത്തതാണ്.
അതിന്റെ മതിലിൽ കൂടെ നടക്കുമ്പോൾ ഒരു ചിന്ത. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ. എന്റെ പ്രതാപത്തിന് വേണ്ടി ഉണ്ടാക്കിയ മഹദിയാം ബാബേൽ അല്ലയോ?
എന്റെ പ്രതാപത്തിന് വേണ്ടി ഉണ്ടാക്കിയ മഹദിയാം ബാബേൽ അല്ലയോ? ഒരു നിഗള.
ഉടനെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം.
ദൈവത്തിന് സ്വാഗതം.
നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെയായിരിക്കും. ഇതിൽ നിന്ന് എല്ലാവരും ഒരു ഗുണപാഠം പഠിച്ചോളാം.
ആരും അഹങ്കരിക്കരുത്.
ഒരൊറ്റ വ്യക്തി ഈ ഭൂമിയിൽ അഹങ്കരിക്കുവാൻ ദൈവം അനുവദിക്കുക.
ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ അഹങ്കരിപ്പാൻ ദൈവം അനുവദിക്കില്ല.
ഞാൻ എന്റേതെന്ന് പറഞ്ഞാൽ ദൈവം കാലിലടിക്കും, താഴെ വീഴും.
ഞാൻ എന്റേതെന്ന് പറഞ്ഞാൽ ദൈവം കാലിലടിക്കും, താഴെ വീഴും.
ദൈവമക്കളും അഹങ്കരിക്കരുത്. ദൈവം തന്നിരിക്കുന്നതിൽ താഴ്മയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല
ലോകമനുഷ്യരും നിഗളിക്കരുത്. ദൈവമക്കൾ മാത്രമല്ല ലോകമനുഷ്യരും നിഗളിക്കരുത്. രാഷ്ട്രീയ നേതാക്കൾ നിഗളിക്കരുത്.
സദാം ഹുസൈൻ
സദാം ഹുസൈൻ ഒന്ന് നിഗളിച്ചു.
അടിച്ചു ദൈവം.
അടിച്ചു.
തലപൊങ്ങാതായിപ്പോയി.
ദൈവത്തിന് സ്തോത്രം. അതുപോലെ നെബുക്കദ്നേസറിനെ ഒന്ന് അടിച്ചു.
ഏഴ്
വർഷം പുള്ളിക്കാരന്റെ പാർപ്പ കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം.
നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നെബുക്കദ്നേസറിന് വേണ്ട. പിന്നെ വൈക്കോൽ വലിച്ചിട്ട് കൊടുത്താൽ സുഖമായി തിന്നോളും.
പിന്നെ കുറച്ച് വൈക്കോൽ വലിച്ചിട്ട് കൊടുത്താൽ സുഖമായി തിന്നു.
പുല്ലുമൊക്കെ ചെത്തിയിട്ട് കൊടുത്താൽ പുള്ളിക്കാരൻ അത് തിന്ന് കുറെ ഓക്കെയൊക്കെ തിന്ന് സ്വസ്ഥമായി കാലിക്കൂട്ടിലും എല്ലാം കടന്നോളും.
കുറെ പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ ഓക്കെയൊക്കെ തിന്ന് കാലിക്കൂട്ടിൽ കടക്കും.
ഏഴു കൊല്ലം ഈ കിടപ്പായി.
ഏഴു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സ് പ്രകാശിച്ചു. സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് നോക്കി. മാനുഷ്യ ഹൃദയം നൽകി. 606 ഉടലെടുത്ത ബാബേൽ സാമ്രാജ്യം അത് 538 അസ്തമിക്കുകയാണ്. സിംഹം കരടിക്ക് വഴിമാറി കൊടുക്കുന്നു. രണ്ടാമത്തെ സാമ്രാജ്യം മേദ്യ സാമ്രാജ്യം. ബിംബത്തിന്റെ വെള്ളി കൊണ്ടുള്ളതായ സാധനം. ദൈവത്തിന് സ്തോത്രം. BC 538 ഇത് ഉടലെടുക്കുന്നു. 208 ഈ ഭൂമിയെ ഭരിച്ചു. 330 ഇതിന്റെ പ്രതാപം അസ്തമിച്ചു. ഈ രാജ്യത്വങ്ങളെ കുറിച്ച് പറയുവാൻ വളരെയധികം ഉണ്ട്. ഇതിന്റെ വായിൽ മൂന്ന് വാരിയല്ല കടിച്ചു പിടിച്ചിരിക്കുന്നു. തീർച്ചയും ശക്തിയും തകർന്നടിയുന്നു. മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യമായ മൃഗം. ഇത് യവന സാമ്രാജ്യത്തെ കാണിക്കുക. അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം. നാല് തലയുണ്ട്, നാല് ചിറകുകളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം?
ഒന്നാമത്തെ രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ.
ഇതിന്റെ ഒന്നാമത്തെ രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ. ഇത് വിളിച്ചറിയിക്കുന്നത്
അലക്സാണ്ടറിന്റെ
ഇത് വിളിച്ചറിയിക്കുന്നത് അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം തന്റെ സന്തതിയിൽപ്പെട്ട ആരും കാണുകയില്ലെന്നുള്ളത് അറിയിക്കുക. അതുപോലെ സംഭവിച്ചു. അലക്സാണ്ടറിന് ശേഷമായിട്ട് അലക്സാണ്ടറിന്റെ നാല് സൈനിക നേതാക്കന്മാർ ആ രാജ്യം വിഭാഗിച്ചെടുത്തു. ആരൊക്കെയാണ് നാല് സൈനിക നേതാക്കന്മാർ? ദൈവത്തിന്റെ വചനം എത്രയോ
അത്ഭുതമാണ്.
അലക്സാണ്ടർ ജനിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അത് രേഖപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. അലക്സാണ്ടറിന്റെ സന്തതി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന് നേരത്തെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. അവന്റെ കാലശേഷം രാജ്യം സൈനിക നേതാക്കന്മാർ പങ്കിട്ടെടുക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ബിസി 555 പ്രവാചകൻ ഇത് കാണുന്നത്. ബിസി മൂന്നാം ഘടകത്തോടെ അത് നിറവേറി. അതുകൊണ്ടാണ് വേദോത്സവം നോക്കിയാൽ മതി ആരൊക്കെ ഇവിടെ ഭരിച്ചു എന്നറിയാം. ഇനി ആരാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നതെന്ന് ഇതിനോട് ബന്ധപ്പെടുത്തി പറയുവാൻ പോവുകയാണ്. മൂന്നാമത്തെ സാമ്രാജ്യം ഗ്രീസ് സാമ്രാജ്യം. നാലാമത്തത് ഘോരവും ഭയങ്കരവുമായ മൃഗം. BC 330 ഉടലെടുത്ത ഗ്രീസ് സാമ്രാജ്യം. ദൈവത്തിന് സ്തോത്രം. ബിംബത്തിന്റെ താമ്രം കൊണ്ടുള്ള ഭാഗമാണ്. അലക്സാണ്ടറിന്റെ പടയാളികളുടെ പടച്ചട്ടയും തൊക്കിയും താമ്രമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താമ്രം കൊണ്ടുള്ളതായ ഭാഗം കഴിഞ്ഞിട്ട് നാലാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. ഇരുമ്പ് പോലെ ബലമുള്ളത്. ദാനിയേൽ കണ്ടതായ ഘോരവും ഭയങ്കരവുമായ മൃഗം. ഇത് റോമ സാമ്രാജ്യത്തെ കാണിക്കുന്നു. BC 30 ഇത് ശക്തിപ്പെടുന്നു. ബിംബത്തിന്റെ രണ്ട് കാൽ.
റോമ
സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് തെളിയിക്കുക. അടുത്തതായി മൃഗത്തിന്റെ 10 കൊമ്പ്.
റോമ
സാമ്രാജ്യം 10 രാജ്യങ്ങളായി തീരും എന്ന് കാണുന്നു.
BC 555
BC 555 ദാനിയേൽ കണ്ട ദർശനം.
അക്ഷരാർത്ഥത്തിൽ അത് നിറവേറുകയായിരുന്നു.
അക്ഷരാർത്ഥത്തിൽ അത് നിറവേറുകയാണ്.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.
റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു.
റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ദൈവത്തിന്
AD 180
ഇതിന്റെ പ്രതാപ മഹത്വത്തിൽ എത്തുന്നത്. AD 395 രണ്ട് കാലിലേക്ക് വരും. പാശ്ചാത്യ റോമ പൗരസ്ത്യ റോമ. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാൽ. റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. പാശ്ചാത്യ റോമ പൗരസ്ത്യ റോമ. പാശ്ചാത്യ റോമയിൽ 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി,
ഓസ്ട്രിയ.
ഈ 5 രാജ്യങ്ങൾ പാശ്ചാത്യ റോമ. പൗരസ്ത്യ റോമിൽ ഗ്രീസ്, ഈജിപ്ത്, സിറിയ,
ടർക്കി,
ബൾഗേറിയ. ദൈവത്തിന് സ്തോത്രം.
10 കൊമ്പ്
റോമ സാമ്രാജ്യം 10 വിഭജിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം.
AD 395 10 കൊമ്പായി.
AD 395 10 കൊമ്പായി വിഭജിക്കപ്പെടും.
പ്രവചനങ്ങൾ വള്ളിക്ക് പുള്ളിക്ക് മാത്രമില്ലാതെ നിറവേറുന്നു ലോക സാമ്രാജ്യങ്ങളിൽ.
പ്രവചനങ്ങൾ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമുള്ളിൽ ഇല്ലാതെ വന്ന് നിറവേറുകയാണ് ലോക സാമ്രാജ്യങ്ങളിൽ. എന്നാൽ ഇന്ന് ഈ മൃഗങ്ങൾ എവിടെയാണ്?
സമുദ്രത്തിന്റെ അടി കിടക്കുക.
ഇന്ന് ഇത് സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുകയാണ്. ദൈവത്തിന് സ്വാഗതം. ഇനി ഇത് കയറി വരുവാൻ പോവുകയാണ്.
നാലും കൂടെ ചേർന്ന് ഒന്ന്,
നാലും നാലായിട്ടല്ല, നാലും ചേർന്ന് ഒന്നായിട്ട്.
അതാണ് വെളിപ്പാട് 13 ഒന്നിൽ വായിക്കുന്നത്.
അതാണ് നാം വെളിപ്പാട് പുസ്തകം 13 ഒന്നിൽ വായിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ അമ്പരക്കുകയാണ്, ഇത് ആരാണ് മൃഗം?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുക.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നു.
നീ കാണുന്ന മൃഗം
മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനി ആഴത്തു നിന്ന് കയറി വരും. വെളിപ്പാട് പുസ്തകം 17:8 എവിടെയാണ് ഉണ്ടായിരുന്നത്? ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോമ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴതില്ല. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് 7:90-96 ഇടയ്ക്കാണ്. അപ്പോൾ അതില്ല. ദൈവത്തിന് സ്തോത്രം. അകാലത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകുന്നു. കയറി വരുവാൻ തോന്നിയ ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാമാണ്? സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം, നാലും കൂടെ ഒന്നിച്ച് കയറി വരും. അതാണ് എതിർ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാമാണ്? ഇറാഖ്, പേർഷ്യൻ രാജ്യങ്ങൾ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ, ഇറാൻ, ഇറാഖ്, ഗ്രീസ്,
മാത്രമല്ല റോമൻ സാമ്രാജ്യം,
അതുമാത്രമല്ല റോമൻ സാമ്രാജ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സിംഹത്തിന്റെ തല, പുള്ളിപ്പുലിയുടെ ഉടൽ, കരടിയുടെ താൽ, 10 ഘോരമൃഗത്തിന്റെ, ഇതെല്ലാം ഒന്നിച്ച് ശക്തിപ്പെടും. എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ ഇറാഖും,
ഇന്നത്തെ ഇറാഖ്,
ഇറാനും,
ഇറാന്,
ഗ്രീസും,
ഗ്രീസ്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
യൂറോപ്പിലെ 10 ഒരുമിച്ച് ശക്തിപ്പെടും.
യൂറോപ്പിലെ 10 ഒന്നിച്ച് ശക്തി പ്രാപിക്കും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പശ്ചാത്തലം ഒരുങ്ങി വരിക.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പശ്ചാത്തലം ഒരുങ്ങിക്കൊണ്ടിരിക്കുക.
10 കാണിക്കുക.
ഈ 10 10 കാണിക്കുക.
വെളിപ്പാട് 17:12-13 വാക്യങ്ങൾ.
വെളിപ്പാട് പുസ്തകം 17:12-13 വാക്യം.
17:12-13
ഇത് 10
അടുത്തത്. അവർ ഇതുവരെ രാജ്യത്തും പ്രാപിച്ചിട്ടില്ല. അവർ ഇതുവരെ രാജ്യത്തും പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നു. 10
ഒരു കാലത്ത് രാജകീയ ഭരണം ഭൂമിയിൽ ഉണ്ടായിരുന്നു. രാജകീയ ഭരണം മാറ്റപ്പെട്ടിട്ട് ജനാധിപത്യ ഭരണമായി.
ജനാധിപത്യ ഭരണവും മാറ്റപ്പെടും. അധികം താമസിയാതെ ജനാധിപത്യ ഭരണം മാറ്റപ്പെടും.
ഏകാധിപത്യ ഭരണം വീണ്ടും ഈ ലോകത്തിൽ ഉണ്ടാകും.
ഏകാധിപത്യ ഭരണം വീണ്ടും ഈ ലോകത്ത് വരും.
10
10 യൂറോപ്യൻ രാജ്യങ്ങളാണ്. അത് 10 യൂറോപ്യൻ രാജ്യങ്ങളാണ്.
യൂറോപ്പിലെ 10 ചേർന്ന് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കിയിരിക്കുക.
യൂറോപ്പിലെ 10 ചേർന്ന് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കിയിരിക്കുക.
പറഞ്ഞാൽ 10 റെഡി
എന്ന് പറഞ്ഞാൽ 10 റെഡി ആയിരിക്കുന്നു.
യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ കീഴിലുള്ള 10
യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ കീഴിലുള്ളതായ 10
ഏതൊക്കെയാണെന്ന് പറയാം?
ഏതെല്ലാമാണെന്ന് പറയാം?
ജർമ്മനി,
2 ഫ്രാൻസ്,
3 ബെൽജിയം,
3 ബെൽജിയം,
4 ലക്സംബർഗ്,
4 ലക്സംബർഗ്,
5 ഇറ്റലി,
5 ഇറ്റലി,
6 ഗ്രീസ്,
6 ഗ്രീസ്,
7 ഇംഗ്ലണ്ട്,
8 അയർലൻഡ്,
8 അയർലൻഡ്,
9 ഡെൻമാർക്ക്,
9 ഡെൻമാർക്ക്,
9 നെതർലൻഡ്,
10 നെതർലൻഡ്.
10 ചേർന്ന് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉണ്ടാക്കി. 10 റെഡി. 10 ചേർന്ന് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. 10 റെഡി ആയിരിക്കും.
10 ഇടയ്ക്കു നിന്ന് ഇനി ഒരു കൊമ്പ് മുളച്ചു വരണം.
ഈ 10 ഇടയ്ക്ക് നിന്ന് ഒരു കൊമ്പ് മുളച്ചു വരയണം. ഈ മൃഗത്തിന്റെ 10 നിന്ന് ഒരു കൊമ്പ് മുളയ്ക്കുന്നു.
ചെറിയ
കൊമ്പ്.
അതാരാണ്? ഒരു നേതാവ്.
ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ
10 യൂറോപ്യൻ രാജ്യങ്ങളും,
ഇറാഖും,
ഇന്നത്തെ ഇറാൻ,
ഇന്നത്തെ ഇറാൻ,
ഗ്രീസും,
ഇന്നത്തെ ഗ്രീസ്,
ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ശക്തിയായി.
ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ശക്തിയായി വരും.
അതിനൊരു ലീഡർ ഉണ്ടാകും.
അതിനൊരു നേതാവ് ഉണ്ടായിരിക്കും.
അവനാണ് എതിർക്കുന്നത്.
അവനാണ് എതിർക്കുന്നത്.
വരേണ്ടത് അമേരിക്ക എന്നല്ല,
റഷ്യയിൽ നിന്നല്ല, യൂറോപ്പിൽ നിന്ന്.
യേശുക്രിസ്ത് വരേണ്ടത് അമേരിക്കയിൽ നിന്നുമല്ല, റഷ്യയിൽ നിന്നുമല്ല, യൂറോപ്പിൽ നിന്നായിരിക്കും.
അതിന്റെ വഴിയാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ്.
അതിന്റെ വഴിയാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
യൂറോപ്യൻ കോമൺ മാർക്കറ്റ്,
യൂറോപ്യൻ കോമൺ
എല്ലാം കൂടെ ചേർന്ന് ഒരേ വ്യവസായ നയം കൊണ്ടുവന്നിരിക്കുക.
ഈ രാജ്യങ്ങൾ എല്ലാം ചേർന്ന് ഒരേ വ്യവസായ നയം കൊണ്ടുവന്നിരിക്കുക.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന്
സ്തോത്രം. ഈ രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക.
പാസ്പോർട്ട് ഇല്ലാതെ ഈ രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക.
ഒരേ നാണയ വ്യവസ്ഥിതി,
ഒരേ നാണയ വ്യവസ്ഥിതി,
എല്ലാം ഒന്നാകുകയാണ്.
ഇതെല്ലാം
ഒന്നാകുകയാണ്. എതിർക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ലോകം വഴിവരുന്നു.
എതിർക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ലോകം വഴിവരുന്നുകയാണ്.
എതിർക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ലോകം വഴിയൊരുക്കുകയാണ്.
എതിർക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ലോകം വഴിയൊരുക്കുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന്
രാഷ്ട്രീയമായ ഗതികൾ കണ്ട് കണ്ണടയ്ക്കാൻ പറ്റില്ല.
ഇന്നത്തെ രാഷ്ട്രീയ ഗതികൾ കണ്ടിട്ട് നാം കണ്ണടയ്ക്കുവാൻ പാടില്ല.
ഈ എതിർക്രിസ്തുവിന് ഒരു മുദ്രയുണ്ട്.
ഈ എതിർക്രിസ്തുവിന് ഒരു മുദ്ര,
666 മുദ്ര,
666 മുദ്ര.
അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ ഒരുവന്റെ നെറ്റിമേലോ കൈമേലോ മുദ്ര ഉണ്ടായിരിക്കണം.
അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ ഒരുവന്റെ നെറ്റിമേലോ കൈമേലോ ഈ മുദ്ര ഉണ്ടാകും.
വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ വായിക്കാം.
വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ വായിക്കും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതും ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുക.
അതും ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുന്നു.
യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വലിയ കമ്പ്യൂട്ടറിൽ പോണ്ട്.
യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വലിയ കമ്പ്യൂട്ടറിൽ പോണ്ട്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതിന് കൊടുത്തെനിക്ക് പേരെന്താണെന്നറിയാം.
അതിന്റെ പേരെന്താണ്?
ബീസ്റ്റ്. ബീസ്റ്റ്,
ബീസ്റ്റ്,
മൃഗം.
മൃഗം.
ദൈവത്തിന് എത്ര സത്യമാണ്.
ദൈവത്തിന്റെ വചന എത്രയോ സത്യം.
അതിന് നമ്പറുണ്ട്.
അതിനൊരു നമ്പറുണ്ട്.
666.
666.
മുഴു ലോകത്തിലെയും വാണിജ്യ വ്യവസായങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി അതിനുണ്ട്.
മുഴു ലോകത്തിലെയും വാണിജ്യ വ്യവസായങ്ങളെ നിയന്ത്രിക്കാനുള്ളതായ ശക്തി അതിനുണ്ട്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതിന് മനുഷ്യന്റെ തലച്ചോറിന് സമാനമായ 100 യൂണിറ്റുകളുണ്ട്. സ്വയമായി ചിന്തിപ്പാൻ കഴിയും.
അതിന് മനുഷ്യന്റെ തലച്ചോറിന് സമാനമായ 100 യൂണിറ്റുകളുണ്ട്. സ്വയമായി ചിന്തിപ്പാനുള്ള.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഈ മൃഗത്തിന്റെ പ്രതിമയാണ്.
ഈ മൃഗത്തിന്റെ പ്രതിമയാണ്.
വെളിപ്പാട്
പുസ്തകം 13 അധ്യായത്തിൽ വായിക്കുന്നു.
പ്രതിമ ഉണ്ടാക്കുവാൻ,
മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുക.
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അധികാരം കൊടുക്കുക.
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അധികാരം കൊടുക്കുക.
അതെന്താ ദൈവമേ? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുകയോ?
ഇതെന്താണ്? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമോ?
റോബോട്ട്, യന്ത്ര മനുഷ്യൻ, സംസാരിക്കുന്ന മനുഷ്യൻ,
യന്ത്ര മനുഷ്യൻ, സംസാരിക്കുന്ന മനുഷ്യൻ.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
മനുഷ്യനെ പോലെയുള്ള യന്ത്ര മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുക.
മനുഷ്യനെ പോലുള്ളതായി യന്ത്ര മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുക.
ആളുകൾക്ക് മുമ്പ് ഞാൻ മനോരമ പേപ്പറിൽ ഒരു ഫോട്ടോ,
ചില നാളുകൾക്ക് മുമ്പ് മനോരമ പേപ്പറിൽ ഒരു ഫോട്ടോ ഉണ്ട്.
ദൈവത്തിന്
സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
ഒരു യന്ത്ര മനുഷ്യൻ രണ്ട് കുട്ടികളെയും രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും.
ഒരു യന്ത്ര മനുഷ്യൻ രണ്ട് കയ്യിലും രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും.
പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോവുക.
പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോവുക.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
വളരെ തിരക്കേറിയ ഒരു റോഡിലൂടെ റോഡ് ക്രോസ് ചെയ്യുക.
വളരെ തിരക്കേറിയ റോഡിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യുക.
ഇനി പിള്ളേരെ സ്കൂളിൽ വിടാൻ സ്കൂൾ ബസ് ഒന്നും വേണ്ട.
ഇനി പിള്ളേരെ സ്കൂളിൽ വിടുവാൻ സ്കൂൾ ബസ് വേണ്ട.
റോബോട്ടിനെ വിലയ്ക്ക് വാങ്ങിച്ചാൽ മതി.
റോബോട്ടിനെ വിലയ്ക്ക് വാങ്ങിയാൽ
രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ടല്ല കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട്
വരും. രണ്ട് കയ്യിലും പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
പല വലിയ വലിയ ഹോട്ടലുകളിലും വെയിറ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ യന്ത്ര മനുഷ്യരാണ്.
പല വലിയ വലിയ ഹോട്ടലുകളിലും വെയിറ്റേഴ്സ് ആയിട്ട് യന്ത്ര മനുഷ്യനാണ്.
റോബോട്ടുകൾ,
റോബോട്ടുകളാണ്.
നിങ്ങൾ വന്ന സീറ്റിലിരിക്കുമ്പോൾ യന്ത്ര മനുഷ്യൻ അടുത്ത് വരും.
നിങ്ങൾ വന്ന സീറ്റിലിരിക്കുമ്പോൾ യന്ത്ര മനുഷ്യൻ അടുത്ത് വരും.
മെനു കാർഡ് കാണിക്കും.
മെനു കാർഡ് കാണിക്കും.
എന്താ വേണ്ടത്? ഇഡ്ഡലിയാണോ, റോസ്റ്റിയാണോ, ചപ്പാത്തിയാണോ, ബിരിയാണിയാണോ,
എന്താണ് വേണ്ടത്? ഇഡ്ഡലിയോ ചപ്പാത്തിയോ എന്താ വേണ്ടതെന്ന്
ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ
ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ആ റോബോട്ട് പോയി ഇഡ്ഡലി റോസ്റ്റ് കൊണ്ടുവരുന്ന
റോബോട്ട് പോയി ഇഡ്ഡലി റോസ്റ്റ് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും.
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്,
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്,
സംസാരിക്കാനും കഴിവുണ്ട്.
ഇതിന് സംസാരിക്കാനും കഴിവുണ്ട്.
ചോദ്യങ്ങൾക്ക് അതിന് മറുപടി നൽകും.
നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് മറുപടി നൽകും.
കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ,
കമ്പ്യൂട്ടർ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് യുഗമാണ്.
ഇന്ന് ഇലക്ട്രോണിക് യുഗമാണ്.
മുമ്പ് ഇലക്ട്രോണിക് വാച്ചുകളെ ഉള്ളായിരുന്നു, സമയം നോക്കിയറിയാം.
മുമ്പ് ഇലക്ട്രോണിക് വാച്ചുകളെ ഉണ്ടായിരുന്നു, സമയം നോക്കിയറിയാം.
ഇപ്പൊ സംസാരിക്കുന്ന വാച്ചുകൾ 11 മണിയാകുമ്പോ ഒരു നിങ്ങൾ അടി അടിക്കേറ്റ് പറയും, 11 എന്ന് പറയും. 11 o'clock.
11 മണിയാകുമ്പോൾ ശബ്ദം അടിച്ചിട്ട് 11 പറയും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
12 മണിയായിരുന്നു.
12 ആകുമ്പോൾ 12 മണിയാകുന്നു പറയും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
4 മണിയാകുമ്പോൾ വാച്ച് വിളിച്ച് പറയും, ആരായി എഴുന്നേറ്റ് സ്തോത്രപ്രാർത്ഥനയ്ക്ക് വാ.
4 മണിയാകുമ്പോൾ വാച്ച് വിളിച്ച് പറയും, 4 മണിയായി സ്തോത്രപ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ്.
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്,
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് നിവൃത്തിയായേ മതിയാകും.
ദൈവത്തിന്റെ വചനം നിറവേറിയേ മതിയാകും.
സംസാരിക്കുന്ന വാച്ചൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം.
സംസാരിക്കുന്ന വാച്ച് കാണുമ്പോൾ ദൈവമക്കൾ ഓർക്കണം.
ഇതൊന്നും കണ്ട് സന്തോഷിക്കുകയല്ലേ. വാച്ച് 4 മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന കണ്ട് സന്തോഷം. മറ്റൊരു മാളൊക്കെ എത്തിയാണെന്ന് ഓർത്തോണം.
4 മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന വാച്ച് കണ്ട് സന്തോഷിക്കുകയല്ല, മറ്റവൻ വാതിക്കൽ നിൽക്കുന്നു എന്ന് ഓർക്കുവിൻ. ദൈവത്തിന് ദൈവത്തിന് അറുപത്തി അറുപത്താറുള്ള മുദ്ര വലുത് കയറോ നിൽക്കുക നെറ്റുപേരോ ഏൽക്കാത്തതിന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യ.
പൂർണ്ണമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും.
നാണയ വ്യവസ്ഥിതി പൂർണ്ണമായിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും.
ദൈവത്തിന്
അവന്റെ ഭരണകാലം ഭയാനകമായി.
ഭരണകാലത്തെ കുറിച്ച് ഇന്നലെ ഞാൻ കുറേ പറഞ്ഞു.
ആ ഭരണകാലത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞു. ദൈവത്തിന്
മുതലുള്ള
വെളിപ്പാട് പുസ്തകം ആറ് മുതലുള്ള അധ്യായം ഏഴ് മുദ്രകൾ
പൊട്ടിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ നടക്കും.
ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ നടക്കും.
ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ,
ആ എതിർ ക്രിസ്തുവിന്റെ ഭരണവീടിൽ നടക്കുന്ന സംഭവങ്ങൾ.
പൊട്ടിക്കുമ്പോൾ വെളിപ്പാട് ആറിന്റെ രണ്ടിൽ വായിക്കുന്നു ഒരു വെളുത്ത മുദ്രയെക്കാൾ.
വെളിപ്പാട് ആറിന്റെ രണ്ടിൽ നിന്ന് വായിക്കുമ്പോൾ ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെളുത്ത കുതിര.
ഇരിക്കുന്നു കയ്യിൽ വില്ലുണ്ട്, പക്ഷെ അമ്പില്ല.
അതിന്റെ മുകളിൽ ഒരുവൻ ഇരിക്കുന്നു കയ്യിൽ വില്ലുണ്ട് അമ്പില്ല. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. രണ്ടാം മുദ്ര പൊട്ടിക്കുമ്പോൾ ചുമന്ന കുതിരയെക്കാണ്. മൂന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ കറുത്ത കുതിരയെ കാണുന്നു. അതിന്റെ മുകളിൽ ഒരുവൻ ഇരിക്കുന്നു അവന്റെ കയ്യിൽ ഒരു തുലാസുണ്ട്.
ഇന്നത്തെ വ്യാപാര വ്യവസ്ഥിതി എല്ലാം മാറ്റപ്പെടും.
ഇന്നത്തെ വ്യാപാര വ്യവസ്ഥിതി എല്ലാം മാറ്റപ്പെടും.
ഇന്നലെ പറഞ്ഞല്ലോ കർത്താവ് വന്നു കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണമായി കഴിഞ്ഞാൽ.
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കർത്താവ് വന്നു കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിച്ചാൽ
ഇന്നത്തെ വ്യവസായങ്ങളും വ്യാപാരങ്ങളും എല്ലാം എതിർ ക്രിസ്തു പിടിക്കരുത്.
ഇന്നത്തെ വ്യവസായങ്ങളും വ്യാപാരങ്ങളെല്ലാം എതിർ ക്രിസ്തു പിടിച്ചെടുക്കും.
നാണയ വ്യവസ്ഥിതി ഇല്ലാതെയാകും.
നാണയ വ്യവസ്ഥിതി ഇല്ലാതാകും.
പിന്നീട് ബിസിനസ് എല്ലാം എതിർ ക്രിസ്തുവിന്റെ കൺട്രോളിലാണ്.
പിന്നീട് ബിസിനസ്സൊക്കെയും എതിർ ക്രിസ്തുവിന്റെ കൺട്രോളിലായിരിക്കും.
ഗവൺമെന്റ് ആയിരിക്കും എല്ലാം വിഭാഗിച്ചു കൊടുക്കുന്നത്.
ഗവൺമെന്റ് ആയിരിക്കും എല്ലാം വിഭാഗിക്കുന്നത്.
അതിന്റെ മുന്നോടിയാണ് ഇന്നത്തെ മാവേലി സ്റ്റോറും കേരള സ്റ്റോറും.
അതിന്റെ മുന്നോടിയാണ് ഇന്നത്തെ മാവേലി സ്റ്റോറും കേരള സ്റ്റോറും.
സ്വകാര്യ വ്യവസായങ്ങളെല്ലാം ഗവൺമെന്റ് കണ്ടുകിട്ടും.
സ്വകാര്യ വ്യവസായങ്ങളെല്ലാം ഗവൺമെന്റ് കണ്ടുകിട്ടും.
കച്ചവടക്കാരുടെ കണ്ടിടിക്കാൻ തുടങ്ങിയപ്പോൾ നടക്കും. തീർച്ചയായും നടക്കും.
തീർച്ചയായിട്ടും നടക്കും.
വരമ്പൂർ ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റില്ല.
വരമ്പൂർ ആർക്കും കച്ചവടം ചെയ്യാൻ കഴിയത്തില്ല.
ദൈവത്തിന് മുഴുവൻ അതിൽ എതിർക്രസ്തു കൊണ്ടുപോകും.
മുഴുവൻ എതിർക്രസ്തു കൊണ്ടുപോകും.
അവൻ മാവേലി സ്റ്റോറെന്ന കേരള സ്റ്റോറെന്ന പേരിൽ ഇവിടെ കട തുറക്കും.
അവൻ മാവേലി സ്റ്റോറെന്ന പേരിലോ കേരള സ്റ്റോറെന്ന പേരിലോ ഇവിടെ കട തുറക്കും.
ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം. അതിന്റെ വാദത്തിൽ നിങ്ങൾ പോയി ക്യൂവിൽ നിൽക്കണം. വലിയവനും ചെറിയവനും ധനവാനും ദരിദ്രനും എല്ലാം നിൽക്കണം.
അതിന്റെ വാദത്തിൽ പോയി വലിയവനും ദരിദ്രനും ധനവാനും എല്ലാം പോയി ക്യൂ നിൽക്കണം.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
പണം വേണ്ട,
പണം വേണ്ട,
റേഷൻ കാർഡും വേണ്ട,
റേഷൻ കാർഡും വേണ്ട.
ഈ സ്റ്റോറിന്റെ മുമ്പിൽ ചെന്ന് കൈ പൊക്കി കാണിക്കണം.
ഈ സ്റ്റോറിന്റെ മുമ്പിൽ ചെന്ന് കൈ പൊക്കി കാണിച്ചാൽ മതി.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
കൈയുടെ പുറത്തല്ല എഴുത്ത്, അകത്താണ്.
കൈയുടെ പുറത്തല്ല എഴുത്ത്, അകത്തായി.
ലേസർ രശ്മി ഉപയോഗിച്ച് അകത്ത് എഴുതാം.
ലേസർ രശ്മി ഉപയോഗിച്ച് അകത്ത് എഴുതാം.
പുറത്ത് കാണുകയല്ല,
പുറത്ത് കാണുകയും.
അതൊരു സഹായമാണ് ബന്ധുക്കോസുകാരിൽ പലർക്ക് ഏൽക്കാൻ. കാരണം മറ്റാരും കാണുകയല്ല.
അതൊരു സഹായമാണ് ബന്ധുക്കോസുകാർക്ക് പലർക്ക് ഏൽക്കാൻ. കാരണം മറ്റാരും കാണുകയില്ലല്ലോ.
ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയി കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചാൽ 666 തെളിഞ്ഞു വരും.
കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയി കൈ ഉയർത്തി കാണിച്ചാൽ 666 തെളിഞ്ഞു വരും.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ഇന്നത്തെ വലിയ അപ്പച്ചന്മാരും അച്ചായന്മാരും ഒക്കെ അന്ന് റേഷൻ കടയുടെ മുമ്പിൽ പോയി സജീവമായിട്ട് നിൽക്കേണ്ടി വരും.
ഇന്നത്തെ വലിയ അപ്പച്ചന്മാരും അച്ചായന്മാരൊക്കെ റേഷൻ കടയുടെ മുമ്പിൽ പോയി സജീവമായിട്ട്
നിൽക്കേണ്ടതായിരിക്കും. നീ പോയി മേടിച്ചോണ്ട് വന്നു പറഞ്ഞാൽ അവരെ പോയി മേടിച്ചോണ്ട് സജീവമായിട്ട്. അന്ന് പോകാൻ ഒക്കത്തില്ല. കാരണം വേലക്കാരനെ യജമാനും ഒരേപോലെ.
ഇന്ന് വീട്ടിലെ വേലക്കാരോട് പറഞ്ഞാൽ നീ പോയി വാങ്ങിച്ചോണ്ട് വരുന്നാൽ അവൻ പോയി വാങ്ങിച്ചോണ്ട് വരും. അന്ന് വേലക്കാരന് യജമാനും ഒരുപോലെ
ആയിരിക്കും.
ദൈവത്തിന്
വേണമെങ്കിൽ സജീവമായിട്ട് പോയി നിൽക്കണം അവിടെ
ക്യൂവിൽ. മുതലാളിക്ക് ഗോതമ്പ് വേണമെങ്കിൽ സജീവമായിട്ട് ക്യൂവിൽ പോയി നിൽക്കണം.
തൊഴിലാളിക്കും വേണമെങ്കിൽ അവിടെ പോയി നിൽക്കണം.
തൊഴിലാളിക്കും വേണമെങ്കിൽ അവിടെ പോയി നിൽക്കണം.
എല്ലാ റേഷൻ വ്യവസ്ഥയും അതത്ര തുലാത്തിനെ കാണിക്കാം.
എല്ലാം റേഷൻ വ്യവസ്ഥയാണ്. അതാണ് തുലാത്തിനെ കാണിക്കുന്നത്.
തൂക്കി തൂക്കിക്കൊടുക്കും.
തൂക്കി തൂക്കിക്കൊടുക്കും.
റേഷൻ വ്യവസ്ഥ,
റേഷൻ വ്യവസ്ഥിതി.
ദൈവത്തിന് അന്നത്തെ ഭക്ഷണക്രമം കൂടെ ഒന്ന് പറഞ്ഞ് നിർത്തിയേക്കാം ആ വിഷയം.
അന്നത്തെ ഭക്ഷണക്രമം കൂടെ പറഞ്ഞ് ആ വിഷയം നിർത്തിയേക്കാം.
വെളിപ്പാട് ആറിന്റെ 5-6 വാക്യങ്ങൾ.
വെളിപ്പാട് പുസ്തകം 6:5-6
ഒന്ന് വായിച്ചേ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ അപ്പോൾ
അന്നത്തെ ഭക്ഷണക്രമം, അന്നത്തെ ഭക്ഷണക്രമം, അന്നത്തെ ഭക്ഷണക്രമമാണ്.
ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്,
ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്,
ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം,
ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം.
പ്ലാസ്റ്റിക് സജീവമായിട്ട് പോയി മാവേലി സ്റ്റോറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ,
പ്ലാസ്റ്റിക് സജീവമായിട്ട് പോയി മാവേലി സ്റ്റോറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ
1 കിലോ ഗോതമ്പ് തൂക്കി സഞ്ചിക്കാത്തോട്ട് ഇട്ട് വരും.
1 കിലോ ഗോതമ്പ് തൂക്കി സഞ്ചിക്കാത്തോട്ട് ഇട്ട് വരും.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
ആ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് 2 ആഴ്ചത്തേക്ക് ഇങ്ങോട്ട് വരരുത്, 2 ആഴ്ച കഴിഞ്ഞ് റേഷൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു.
അവരിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയും, ഇനി രണ്ടാഴ്ചത്തേക്ക് ഇങ്ങോട്ട് വരരുത്, രണ്ടാഴ്ചത്തേക്കുള്ള റേഷൻ ആണെന്ന് പറഞ്ഞു വിടും.
എല്ലാവരെയും കണ്ണ് തുറന്ന് ചെവി തുറന്ന് കേട്ടോണം.
എല്ലാവരും കണ്ണ് തുറന്ന് ചെവി തുറന്ന് കേട്ടുകൊണ്ടാണ്.
ആ സമയത്തിന് മുമ്പ് രക്ഷപ്പെടാൻ വന്ന മാർഗം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും.
നല്ല വിധേനയും ആ സമയത്തിന് മുമ്പ് രക്ഷപ്പെടുവാനുള്ള മാർഗം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളി.
ഒരാഴ്ചയായി ഒന്നും കഴിച്ചിട്ട്
ഇരുന്നപ്പോഴാണ്
ഒരു കിലോ ഗോതമ്പ്,
അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കിലോ ഗോതമ്പ് തൂക്കി കിട്ടിയത്.
അപ്പച്ചന്റെ വയറ് കത്തുക,
അപ്പച്ചന്റെ വയറ് കത്തുകയാണ്.
അര കിലോ വന്ന വഴിക്ക് അങ്ങ് തീർത്തു, പിന്നെ അര കിലോ ഉണ്ട്.
അര കിലോ വന്ന വഴിക്ക് തീർത്തു, പിന്നെ അര കിലോ ഉണ്ട്.
അര കിലോയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയും പിള്ളേരും കത്തി എനിക്ക് നിൽക്കുക.
അര കിലോയുമായ പ്ലാസ്റ്റിക് സഞ്ചിയുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയും പിള്ളേരും കത്തി എരിഞ്ഞ് നിൽക്കുക.
കയറി പിടി വേണോ?
കയറി പിടിച്ചു.
അതിന്റെ അത് മെതിക്കുകയോ അതിന്റെ ഉമി കളയുകയോ പൊടിക്കോ ഒന്നും ചെയ്യാം.
അത് മെതിക്കുകയോ ഉമി കളയോ ഒന്നും വേണ്ട, കുറേശ്ശെ വാരി ഉള്ളിലാക്കി.
ദൈവത്തിന്
സ്തോത്രം.
ഇന്നത്തെ ഭക്ഷണക്രമം,
ഇന്നത്തെ ഭക്ഷണക്രമം
രാവിലെ എഴുന്നേക്കാൾ ഒരു ബെക്കോ,
രാവിലെ എഴുന്നേക്കാൾ ഒരു ബെക്കോ
കിടക്കയിൽ തലയ്ക്ക് കൊണ്ടുവെക്കണം.
അത് കിടക്കയിൽ തലയ്ക്ക് തന്നെ
കൊണ്ടുവരാം.
അവിടെ ചിലർ തല പൊങ്ങിയാലും കുടിച്ചിട്ട് എഴുന്നേക്കുള്ളൂ.
അത് കഴിഞ്ഞ് 7 മണിക്ക് ഒരു നല്ല ചായ പാലൊക്കെ കൂട്ടി ഒരു ചായ,
അതിനുശേഷം 7 മണിക്ക് പാലൊക്കെ കൂട്ടി നല്ലൊരു ചായ.
എത്രയ്ക്ക് വെള്ളയപ്പം അതിന്റെ കറി,
8:30 നല്ല വെള്ളയപ്പം അതിന്റെ കറി,
പിന്നെ 11:30 ഒരു നല്ല ഡ്രിങ്ക്സ്,
പിന്നെ 11:30 നല്ലൊരു ഡ്രിങ്ക്സ്,
ഉച്ചയ്ക്ക് ഒരു ബിരിയാണി, അത് മട്ടൻ ബിരിയാണി ആണെങ്കിൽ കൊള്ളാം.
ഉച്ചയ്ക്ക് ബിരിയാണി മട്ടൻ ബിരിയാണി ആണെങ്കിൽ നല്ലതാണ്.
വൈകിട്ട് 4 മണിക്ക് ഒരു 4 ചപ്പാത്തി ഒരു കോഴിക്കാട്,
4 മണിക്ക് 4 ചപ്പാത്തി ഒരു കോഴിക്കാട്
കഴിച്ചപ്പോഴും വേണ്ട,
ഇത്രയും കഴിച്ചാൽ പിന്നൊന്നും വേണ്ട.
പിന്നെ രാത്രിയില് 8:30 ഒരു 3 പൊറോട്ടയും അല്പം മട്ടനും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
പിന്നെ രാത്രിയിൽ 8:30 3 ചപ്പാത്തിയും
പൊറോട്ടയും അല്പം മട്ടനോട് ഉണ്ടെങ്കിൽ,
കിടക്കാൻ
നേരം ഒരു ഗ്ലാസ് പാല്,
കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാല്.
ഇതെല്ലാം കുടിച്ചും കഴിച്ചും കഴിയുന്ന വരമ്പൂക്കാർ അത് എങ്ങനെയാണെന്ന് അറിയാമോ?
ഇതെല്ലാം കുടിച്ചു കഴിച്ചു കഴിയുന്ന വരമ്പൂക്കാർ അന്ന് എങ്ങനെ ആയിരിക്കും അറിയുമോ?
പ്ലാസ്റ്റിക് സഞ്ചയമായിട്ട് റേഷൻ കടയുടെ മുമ്പിൽ ഇക്കത്തി വരും.
പ്ലാസ്റ്റിക് സഞ്ചയമായിട്ട് റേഷൻ കടയുടെ മുമ്പിൽ പോയി ഇവിടെ കയറി വരിക, മേലാതെ സംഭവിപ്പാണുള്ളത് കാണിച്ചു തരാം.
അതുകൊണ്ടാണ് പറഞ്ഞത് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളാം.
അതുകൊണ്ടാണ് പറയുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുകയും.
നിങ്ങളുടേതെല്ലാം എതിർക്രിസ്തുവിന്റെ വകയായി തീരും.
നിങ്ങളുടേതെല്ലാം എതിർക്രിസ്തുവിന്റെ വകയായി തീരും. മുഴുവനും എതിർ ക്രിസ്തു കൊണ്ടുപോകും.
ദൈവത്തിന്റെ സ്വാത്രം,
ദൈവത്തിന് സ്വാത്രം.
നിങ്ങളുടെ സ്വത്തിന്റെ നിലനിൽപ്പ്,
നിങ്ങളുടെ സ്വത്തിന്റെ നിലനിൽപ്പ്,
നിങ്ങളുടെ പണത്തിന്റെ നിലനിൽപ്പ്,
നിങ്ങളുടെ പണത്തിന്റെ നിലനിൽപ്പ്,
നിങ്ങളുടെ മനോഹരമായ വീടിന്റെ നിലനിൽപ്പ്,
നിങ്ങളുടെ മനോഹരമായ വീടിന്റെ നിലനിൽപ്പ്,
ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഈ ഭൂമിയിലുള്ളതല്ല,
ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഇന്ന്
ഭൂമിയിലുള്ളതിനെ
ദേശവാസികൾ മനസ്സിലാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭൂമിയിലുള്ളതിനാണത്രേ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്നത്.
ദൈവത്തിന്
സ്വാത്രം.
നാലാമുദ്ര പൊട്ടിക്കുമ്പോൾ,
നാലാമുദ്ര പൊട്ടിക്കുമ്പോൾ
മഞ്ഞക്കുതിരയെ കാണും,
ഒരു മഞ്ഞക്കുതിരയെ കാണും. അതിന്റെ പുറത്ത് ഒരുവനിരിപ്പുണ്ട്.
മരണം എന്ന പേർ,
അവന് മരണം എന്ന് പേർ.
പാതാളം
അവനെ പിന്തുടരും. വെളിപ്പാട് 6:7 വായിക്കുന്നു.
ദൈവത്തിന് സ്വാത്രം. ഈ നാലാമുദ്ര പൊട്ടിക്കുമ്പോൾ,
ഈ നാലാമുദ്ര പൊട്ടിക്കുമ്പോൾ
മഞ്ഞക്കുതിരയുടെ പ്രത്യക്ഷതയോടുകൂടെ,
മഞ്ഞക്കുതിരയുടെ പ്രത്യക്ഷതയോടുകൂടെ
വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും,
വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി,
ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും,
ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും
മനുഷ്യരെ കൊന്നുകളയുവാൻ,
മനുഷ്യരെ കൊന്നുകളയുവാൻ
ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു.
ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു.
മനുഷ്യർ കൊല്ലപ്പെടും,
മനുഷ്യർ കൊല്ലപ്പെടുന്നു. എങ്ങനെയാണ്?
മഹാവ്യാധികൾ,
മഹാവ്യാധിയാൽ,
വാളുകൊണ്ട് ക്ഷാമം കൊണ്ട്,
ക്ഷാമം കൊണ്ട്
ദൈവത്തിന്,
ദൈവത്തിന് സ്വാത്രം.
ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്,
ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്.
എനിക്ക് ഒരു കാലത്ത് മനസ്സിലായില്ല ഈ കാട്ടുമൃഗം എന്താണെന്ന്. ഞാൻ വിചാരിച്ചു സിംഹമോ കരടിയോ പുലിയോ എന്നൊക്കെ ആയി.
എനിക്ക് ഒരു കാലത്ത് മനസ്സിലായില്ല ഈ കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹമോ കരടിയോ പുലിയോ ആയിരിക്കുമെന്ന്.
ദൈവത്തിന്
സ്വാത്രം.
അതിനെ കുറിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഇത് 4 കാലം വാരമുള്ള മൃഗമല്ല, 2 കാലുള്ള മൃഗമാണ്.
അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവസ്ഥാനയിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് 4 കാലും വാലുമുള്ള മൃഗമല്ല, 2 കാലുള്ള മൃഗമാണെന്ന്.
ദൈവത്തിന്,
ദൈവത്തിന് സ്വാത്രം.
ഇത് ഏതാണ് ഈ കാട്ടുമൃഗങ്ങൾ എന്നറിയാം?
ഇത് ഏതാണ് കാട്ടുമൃഗങ്ങൾ?
തീവ്രവാദികൾ,
തീവ്രവാദികൾ,
തീവ്രവാദികൾ. നല്ല പേരാ കൊടുത്തിരിക്കുന്നത് പുലി,
പുന നല്ല പേരാണ് കൊടുത്തിരിക്കുന്നത് പുലികൾ.
സിലോണിൽ പുലികൾ,
സിലോണിൽ പുലികൾ,
തമിഴ് പുലികൾ,
തമിഴ് പുലികൾ.
കാട്ടുമൃഗം തന്നെ,
കാട്ടുമൃഗം തന്നെയാണ്.
രാജീവ് ഗാന്ധിയെ കടിച്ചു കീറ്റുന്ന ആരാ?
രാജീവ് ഗാന്ധിയെ കടിച്ചു കീറ്റുന്ന ആരാണ്?
തമിഴ് പുലികൾ, തമിഴ് പുലികൾ ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ കാട്ടുമൃഗങ്ങൾ, അതാണ് ഈ കാട്ടുമൃഗങ്ങൾ. ഇന്ദിരാഗാന്ധിയെ കടിച്ചു കീറി, ഇന്ദിരാഗാന്ധിയെ കടിച്ചു കീറി തീവ്രവാദികൾ, പഞ്ചാബ് തീവ്രവാദികൾ ദൈവത്തിന് സ്തോത്രം. വിയാന്ത് സിംഗിനെ കടിച്ചു കീറി, വിയാന്ത് സിംഗിനെ കടിച്ചു കീറി കാട്ടുമൃഗങ്ങൾ.
ഇന്ന് നേതാക്കളെയാണ് കടിച്ചു തിന്നുന്നത്,
ഇന്ന് നേതാക്കന്മാരെയാണ് കടിച്ചു തിന്നുന്നത്.
എതിർക്രിസ്തുവിന്റെ കാലത്ത് നേതാക്കളെയല്ല, സാധാരണ മനുഷ്യരെയും കടിച്ചു കീറും.
എതിർക്രിസ്തുവിന്റെ കാലത്ത് നേതാക്കന്മാരെ ആയിരിക്കില്ല, സാധാരണക്കാരനെയും കടിച്ചു കീറും.
കാട്ടുമൃഗങ്ങളെ കൊണ്ട് ലോകം നിറയും,
കാട്ടുമൃഗങ്ങളെ കൊണ്ട് ലോകം നിറയും. ഇന്ന് തീവ്രവാദികളില്ലാത്ത, അധോലോകമില്ലാത്ത ഒരൊറ്റ സ്ഥലം കാണിച്ചു തരാമോ
ലോകത്തിൽ?
ഇന്ന് തീവ്രവാദികളില്ലാത്ത, അധോലോകമില്ലാത്തതായ ഒരൊറ്റ ലോകം കാണിച്ചു തരാമോ? ഒറ്റ സ്ഥലം കാണിച്ചു തരാമോ?
എല്ലാ വൻകിട പട്ടണങ്ങളും ഈ കാട്ടുമൃഗങ്ങളുടെ പിടിയിൽ കിടക്കുക,
എല്ലാ വൻകിട പട്ടണങ്ങളും ഈ കാട്ടുമൃഗങ്ങളുടെ പിടിയിലായിരിക്കുക.
ബോംബെ
ഭരിക്കുന്നവരാണ്
പറയാമോ? അവിടുത്തെ അധോലോകം,
അവിടുത്തെ അധോലോകം.
കൽക്കട്ട ഭരിക്കുന്നവരാണ്
അവിടുത്തെ അധോലോകം,
അവിടുത്തെ അധോലോകം.
ഡൽഹി ഭരിക്കുന്നവരാണ്
അവിടുത്തെ അധോലോകം,
അവിടുത്തെ അധോലോകം.
കാട്ടുമൃഗങ്ങളെ കൊണ്ട് വലിയ വലിയ പട്ടണങ്ങൾ നിറഞ്ഞിരിക്കുന്നു,
കാട്ടുമൃഗങ്ങളാൽ വലിയ വലിയ പട്ടണങ്ങൾ നിറഞ്ഞിരിക്കുക.
ജീവിതങ്ങൾ കാട്ടുമൃഗങ്ങളാൽ കടിച്ച് തീരപ്പെടുന്നു,
മനുഷ്യ ജീവിതങ്ങൾ കാട്ടുമൃഗങ്ങളാൽ കടിച്ച് തീരപ്പെടുന്നു.
ഇപ്പോൾ വെൺമണി കല്യാത്തറയിലൊക്കെ കാട്ടുമൃഗങ്ങൾ കുറവാണ്, ഇനി അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കും,
ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരും.
ദൈവത്തിന് സ്തോത്രം.
മുഴുവനും നിറയും
വരമ്പൂർ കല്യാത്ര വെൺമണി മുഴുവൻ കാട്ടുമൃഗങ്ങളാൽ നിറയും.
വരമ്പൂർ വെൺമണിയൊക്കെയും കാട്ടുമൃഗങ്ങളാൽ നിറയപ്പെടും.
കോന്നടയുടെ കാര്യം പറയണ്ട
ചെങ്ങന്നൂരും വരും, ചെങ്ങന്നൂരും വരും.
ദൈവത്തിന് സ്തോത്രം സാധാരണ മനുഷ്യരെ കടിച്ചു കീറും
സാധാരണ മനുഷ്യരെ കടിച്ചു കീറും.
ദൈവത്തിന് സ്തോത്രം ഇപ്പൊ പ്രദേശം തിന്നോണ്ടിരിക്കുക,
ഇപ്പോൾ പ്രദേശം കടിച്ചു കീറുകയാണ്.
ബോംബെയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, കൊല്ലപ്പെട്ടാരാ?
ബോംബെയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, കൊല്ലപ്പെട്ടവരാണ്?
സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ആരാ കൊല്ലപ്പെട്ടെ?
ആരാണ് കൊല്ലപ്പെട്ടത്?
നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു,
നിരപരാധികളായ മനുഷ്യർ.
ദൈവത്തിന് സ്തോത്രം
ഇതുപോലെ സംഭവിക്കും
ഭൂമിയിലെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകും. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിപ്പോയാൽ മടങ്ങി വരുമെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പോകുമ്പോൾ പറയും ഞാൻ ചെങ്ങന്നൂരെ പോവാണ്, 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എനിക്ക് വരുമെന്ന് പറയും.
ഇപ്പോൾ പോകുമ്പോൾ പറയുകയാണ് ഞാൻ ചെങ്ങന്നൂരെ പോവുകയാണ്, 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന്
അന്ന് പറയും. ഇങ്ങനെ
അന്നിങ്ങനെ പറയും,
ഞാൻ പോവുകയാണ്
വന്നെങ്കിൽ വന്നു.
ദൈവത്തിന് സ്തോത്രം കണ്ടില്ലെങ്കിൽ വിചാരിച്ചോളം തീർന്നോളൂ,
കണ്ടില്ലെങ്കിൽ വിചാരിച്ചുകൊള്ളുക തീർന്നുവെന്ന്.
അന്ന് നടക്കാൻ പോകുന്ന കാര്യമാണ്,
അന്ന് നടക്കുവാൻ പോകുന്ന കാര്യമാണ്.
എന്റെ പ്രിയമുള്ളവരെ വല്ലവിധേനെയും രക്ഷപ്പെട്ടോളേ,
എങ്ങനെ
രക്ഷപ്പെടും?
എങ്ങോട്ട് രക്ഷപ്പെടാം?
ദൈവത്തിന് സ്തോത്രം യേശു വരും, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക.
നമ്മുടെ യേശു വരും, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. നമുക്ക് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം മാത്രം, പറഞ്ഞുപോകുവാനായി ഒരുങ്ങിക്കൊള്ളുവി.
അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ കൈവീർത്തരല്ലേ പറഞ്ഞാൽ?
ദൈവത്തിന് സ്തോത്രം ഇവിടെ കയറി വരിക, നേരാരും സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ
യാഗപീഠത്തിൽ ആത്മാക്കളെ കാണും.
ദൈവത്തിന് സ്തോത്രം
ഇവർ വിളിച്ചു പറയുകയാണ്, നാഥ ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി പ്രതികാരം ചോദിക്കില്ലേ?
ആരാണിവർ?
ഇത് പഴയ നിയമകാല